ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുകയും പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിലേക്ക് ഉയർത്തുകയുമാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിൽ റെയിൽവേ വികസനം സാധ്യമാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് ആക്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ കർശനമായും നടപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. അസാധ്യമെന്ന് കരുതിയ പല വെല്ലുവിളികളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എം വി രാജേഷ്. രാജ്യത്ത് ആദ്യമായി ഉപയോഗശൂന്യമായ മരുന്നുകൾ വലിച്ചെറിയുന്നത് തടയാൻ നൂതന പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഭാവി പങ്കാളിത്തം സുസ്ഥിരത, സാങ്കേതികവിദ്യ, സംരംഭകത്വവും ഊർജ്ജവും എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂതന സാങ്കേതിക വിദ്യയിലും നിർമ്മിത ബുദ്ധിയിലും അധിഷ്ഠിതമായി ആഗോള പുരോഗതി ലക്ഷ്യമിട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രിയും പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ രണ്ട് ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിലേക്ക് ഉയർത്തുന്നതിനായി സർക്കാർ നിരവധി ജനകീയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് ആധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. കഴിഞ്ഞ 8.5 വർഷത്തിനിടയിൽ ഈ ഇനത്തിൽ 5,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു.
മികച്ച സൌകര്യമുള്ള ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം സജ്ജീകരിച്ചു. അതുകൊണ്ട് എല്ലാ ക്ലാസ് മുറികളും സാങ്കേതിക വിദ്യ സൌഹൃദമാക്കി. പല വിദ്യാലയങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെയും പൂർവ്വവിദ്യാർത്ഥികളുടെയും വലിയ പിന്തുണ ലഭിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്നാലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. കഴിഞ്ഞ വർഷം 1, 3, 5, 7, 9 ക്ലാസുകളിലെ 201 ടൈറ്റിൽ പുസ്തപാഠ പുസ്തകങ്ങൾ പരിഷ്കരിക്കുകയും സ്കൂൾ തുറക്കുന്നതിന് 1.5 മാസങ്ങൾക്കുള്ളിൽ വിദ്യാലയങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്നത് റെക്കോർഡാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്.
ഈ വർഷം പരിഷ്കരിക്കുന്ന 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. രാജ്യത്തെ മധ്യവർഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ബജറ്റ് എല്ലാവരുടെയും വികസനം മുന്നിൽ കണ്ടുകൊണ്ട് വിഭാവനം ചെയ്തതാണെന്ന് കേന്ദ്ര റെയിൽവേ ജൽശക്തി വകുപ്പ് സഹമന്ത്രി വി സോമണ്ണ. കേന്ദ്ര ബജറ്റ് 2025-26 സംബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആശയവിനിമയ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ റെയിൽവേ വികസനം സാധ്യമാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളുമായി കേന്ദ്ര സഹമന്ത്രി ആശയങ്ങൾ പങ്കുവച്ചു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണന്റെ ഇടുക്കിയിലെ കോളപ്ര 7 മൈലിലുള്ള ഓഫീസിലും വീട്ടിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തട്ടിപ്പ് പുറത്തുവന്നതോടെ അനന്തുകൃഷ്ണന്റെ വീട് പൂട്ടിയ നിലയിൽ ആയിരുന്നു. പരിശോധന 1 മണിക്കൂർ നീണ്ടു. വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം കോളപ്രയിലുള്ള ഓഫീസിലും പരിശോധന നടത്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. ഉപയോഗശൂന്യമായ മരുന്നുകൾ മണ്ണിലോ വെള്ളത്തിലോ വലിച്ചെറിയുന്നത് തടയാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഒരു നൂതന പദ്ധതി ആവിഷ്കരിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ്. റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്ന പേരിൽ ആരംഭിക്കുന്ന പദ്ധതി വഴി ഉപയോഗശൂന്യമായ മരുന്നുകൾ വീട്ടിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുപോകുകയോ നിശ്ചിത സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ സൌകര്യമൊരുക്കുകയോ ചെയ്യുമെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർക്കാർ തലത്തിൽ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലും കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി പഞ്ചായത്തിലുമാണ് ഇത് ആദ്യമായി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ചരിത്രപരമായ ഉത്തരവാദിത്വങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി എം വി രാജേഷ്. തദ്ദേശ ദിനാഘോഷം 2025 അക്കാദമിക സെഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും ചേർന്ന് അസാധ്യമെന്ന് കരുതിയ പല വെല്ലുവിളികളും ഏറ്റെടുക്കുകയും അവ നടപ്പിലാക്കി വരികയുമാണെന്ന് മന്ത്രി പറഞ്ഞു.
ഈ തദ്ദേശ ദിനാചരണം നാം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് അസാധ്യമെന്ന് കരുതിയ പല വെല്ലുവിളികളും ഏറ്റെടുക്കുകയും അവയെ സാധ്യമാക്കുന്നതിന്റെ തൊട്ടടുത്തെത്തി നിൽക്കുകയും ചെയ്യുന്ന നിർണായകമായൊരു സന്ദർഭത്തിലാണ്. വലിയ ഉത്തരവാദിത്തങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആഴത്തിലുള്ള ആത്മീയ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസരെന്ന് ശ്രീ മോദി സന്ദേശത്തിൽ പറഞ്ഞു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
മാധ്യമ സ്ഥാപനങ്ങളിൽ ലിംഗനീതിയും ലിംഗസമത്വവും ഉറപ്പാക്കണമെന്നും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേതൃനിരയിലേക്ക് ഉയരാൻ കഴിയണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ വനിതാ മാധ്യമ കോൺക്ലേവിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് ആക്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ കർശനമായും നടപ്പാക്കണം. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നയമല്ല സംസ്ഥാന സർക്കാരിന്റേതെന്നും മന്ത്രി വ്യക്തമാക്കി. രണ്ടു ദിവസത്തെ കോൺക്ലേവിൽ വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടക്കും. മാധ്യമ പ്രവർത്തകരും അനുബന്ധ മേഖലയിലുള്ളവരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന നക്ഷ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം നെയ്യാറ്റിൻകര TJ ഓഡിറ്റോറിയത്തിൽ മന്ത്രി കെ രാജൻ നിർവഹിക്കും. പദ്ധതി പ്രകാരം സ്വകാര്യ ഭൂമികൾ, ഒഴിഞ്ഞ പ്ലോട്ടുകൾ തുടങ്ങി സർക്കാർ വകുപ്പുകളിലെ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായ ലാൻഡ് രേഖകൾ തയ്യാറാക്കും. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മൂന്നാറിലെത്തിച്ച KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഏറ്റെടുത്ത് സഞ്ചാരികൾ. ബസ് സർവീസ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ മികച്ച പ്രതികരണവും മെച്ചപ്പെട്ട വരുമാനവും നേടിയാണ് ബസ് സർവീസ് നടത്തുന്നത്. ദിവസവും മൂന്ന് സർവീസുകളാണ് ബസ്സിന് ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
മൂന്നാറിന്റെ വശ്യമനോഹാരിത 360 ഡിഗ്രിയിൽ കണ്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. ഒരാഴ്ച പിന്നിടുമ്പോൾ ബസ് സർവീസ് സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ദിവസവും മൂന്നാറിൽ നിന്നാരംഭിച്ച് ആനയിറങ്ങൽ ജലാശയം വരെ നീളുന്ന മൂന്ന് സർവീസുകളാണ് ബസ്സിനുള്ളത്. ബസിന്റെ താഴത്തെ നിലയിൽ 200 രൂപയും മുകളിൽ 400 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായും നേരിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ സൌകര്യമുണ്ട്. സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ ആളുകളും ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി യാത്ര ചെയ്യാനെത്തുന്നുണ്ട്. നവമാധ്യമങ്ങളിലും ഡബിൾ ഡെക്കർ ബസിന്റെ ദൃശ്യങ്ങൾ തരംഗമായി കഴിഞ്ഞു.
ആന എഴുന്നള്ളിപ്പ് സുഗമമാക്കുന്നതിനും ആന ഇടഞ്ഞും മറ്റുമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമായി നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാളെ ബോധവൽക്കരണ ക്ലാസ് നടത്തും. മലപ്പുറം ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ക്ലാസിൽ കേരള നാട്ടാന പരിപാലന ചട്ടം 2012 പ്രകാരമുള്ള ജില്ലാതല കമ്മിറ്റിയിൽ രജിസ്ട്രേഷനുള്ള ആരാധനാലയങ്ങളിലെയും ആഘോഷ കമ്മിറ്റികളിലെയും ഭാരവാഹികൾക്ക് പങ്കെടുക്കാം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനൽ മത്സരത്തിൽ കേരളം ഗുജറാത്തിനെതിരെ ശക്തമായ നിലയിൽ. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കേരളം ഒന്നാം ദിവസമായ ഇന്നലെ കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് നേടിയിരുന്നു. രണ്ടാം ദിനമായ ഇന്ന് കളി പുനരാരംഭിച്ച കേരളം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 293 റൺസ് എടുത്തിട്ടുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയിൻസിനെ നേരിടും. രാത്രി 7:30 വഡോദരയിലാണ് മത്സരം. കോട്ടയം ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ചാണ്ടി ഉമ്മൻ MLA കോട്ടയത്ത് നിരാഹാര സമരം നടത്തുന്നു. ഗാന്ധി സ്ക്വയറിൽ നടക്കുന്ന സമരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. റാഗിംഗ് കേസിലെ മുഴുവൻ പ്രതികളെയും തുടർ പഠനത്തിൽ നിന്ന് വിലക്കുക, റാഗിംഗിൽ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്യോട്ട് ശരത്ലാൽ കൃപേഷ് 6 രക്തസാക്ഷിത്വ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുകയും പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിലേക്ക് ഉയർത്തുകയുമാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മന്ത്രി V ശിവൻകുട്ടി. കേരളത്തിൽ റെയിൽവേ വികസനം സാധ്യമാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രസഹമന്ത്രി V സോമണ്ണ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് ആക്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ കർശനമായും നടപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. അസാധ്യമെന്ന് കരുതിയ പല വെല്ലുവിളികളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. രാജ്യത്ത് ആദ്യമായി ഉപയോഗശൂന്യമായ മരുന്നുകൾ വലിച്ചെറിയുന്നത് തടയാൻ നൂതന പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയിൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.